بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أما بعد، ബഹുമാന്യരായ സഹോദരങ്ങളെ, കഴിഞ്ഞ തവണ നമ്മൾ രണ്ട് ദർസുകളിലായി കിതാബു തൗഹീദ് എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നൽകിയത്. തൗഹീദുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കഴിഞ്ഞ ദർസുകളിലായി നമ്മൾ പഠിച്ചത്. തൗഹീദ് റുബൂബിയ എന്ന തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളിൽ ആദ്യത്തെ ഇനം, അതിനെക്കുറിച്ച് പ്രാഥമിക വിവരങ്ങൾ കഴിഞ്ഞ ദർശനം നമ്മൾ പഠിക്കുകയുണ്ടായി. തൗഹീദ് റുബൂബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഫ്റാദുല്ലാഹി ബിൽ മുൽക്കി വൽ ഖൽഖി വ തദ്ബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിലും അധികാരത്തിലും നിയന്ത്രണത്തിലും ഏകനാണ് എന്ന് വിശ്വസിക്കലാണ്. മറ്റൊരു താരിഫായി നമ്മൾ പറഞ്ഞു, ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വ തആല ബി അഫ്ആലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ്. ഇഫ്റാദുല്ലാഹി ബി അഫ്ആലിഹി, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ് എന്ന് വിശ്വസിക്കലാണ്. തൗഹീദുർ റുബൂബിയ എന്നതിന് അതിന്റെ വ്യക്തതക്ക് ഖുർആനിലും സുന്നത്തിലും ബുദ്ധിയിലും അതുപോലെ തന്നെ ഫിത്റത്തിലും അനേകം തെളിവുകൾ കാണാൻ സാധിക്കും. ആ തെളിവുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ തവണ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചരിത്രത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് തൗഹീദിന്റെ ഈ ഇനത്തെ നിഷേധിച്ചിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം ആളുകളും തൗഹീദുർ റുബൂബിയ അംഗീകരിച്ചവരാണ്, അത് സമ്മതിച്ചവരാണ്. എന്നാൽ അതിലുള്ള നിഷേധം രണ്ട് രൂപത്തിലാണുള്ളത്. ഒന്ന് ബിമഅന താതീൽ, പരിപൂർണമായ നിഷേധം എന്നത്. അതാണ് ഫിറഔന്റെ അടുക്കൽ നിന്നുണ്ടായത്. രണ്ടാമത്തെ രൂപം ബിമഅന തശ്രീഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ സൃഷ്ടിപ്പിൽ പങ്കുകാരനുണ്ട് എന്ന് വിശ്വസിക്കലാണ്. മജൂസികളുടെ അടുക്കലുണ്ടായ പിഴവ് അതിന് ഉദാഹരണമാണ്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പഠിക്കുകയുണ്ടായത്. തൗഹീദിന്റെ രണ്ടാമത്തെ ഇനമാണ് തൗഹീദ് അൽ ഉലൂഹിയ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള, അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് തൗഹീദുൽ ഉലൂഹിയത്തിന്റെ വിഷയത്തിലാണ്. ഇതിന്റെ അവസാനത്തെ ചില അധ്യായങ്ങളിൽ അസ്മാഉൽ ഹുസ്ന വ സിഫാത്തുൽ ഉല, അല്ലാഹുവിന്റെ അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പ്രധാനമായും ഈ കിതാബ് തൗഹീദ് അൽ ഉലൂഹിയത്തിന്റെ വിഷയത്തിലാണ്. തൗഹീദ് അൽ ഉലൂഹിയ എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇബാദത്തിന് അർഹൻ, അവന് മാത്രമേ ഇബാദത്ത് നൽകാൻ പാടുള്ളൂ. അള്ളാഹുവിന് പുറമെയുള്ള ആർക്കാകട്ടെ, ആർക്ക് ഇബാദത്ത് നൽകപ്പെട്ടാലും അത് അങ്ങേയറ്റത്തെ ദുൽമാണ്, തൗഹീദിന് വിരുദ്ധമായ ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന വിജ്ഞാനമാണ് തൗഹീദ് അൽ ഉലൂഹിയ. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് നൽകാൻ പാടുള്ളൂ എന്ന ഈ വിശ്വാസം, ഈ കാര്യം, അത് ഏതൊരു മനുഷ്യന്റെ മേലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ അവന്റെ മേൽ ആദ്യം ബാധ്യതയാക്കപ്പെടുന്ന കാര്യം ഇതാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കാര്യമാണ് ആദ്യമായി ബാധ്യതയാക്കപ്പെടുന്നത്. അതിന് അനേകം തെളിവുകളുണ്ട്. وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ مَا أُرِيدُ مِنْهُمْ مِنْ رِزْقٍ وَمَا أُرِيدُ أَنْ يُطْعِمُونَ എന്ന ആയത്ത് അതിനൊരു തെളിവാണ്. സൂറത്തു സാരിയാത്തിൽ ആയത്താണ്. وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ ജിന്നിനെയാകട്ടെ മനുഷ്യരെയാകട്ടെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതിൽ നിന്ന് മനുഷ്യന്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യന്റെ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്ന കാര്യം ഈ ആയത്തിൽ നിന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, തൗഹീദുൽ റുബൂബിയ അംഗീകരിച്ച ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും തൗഹീദുൽ ഉലൂഹിയ അംഗീകരിക്കൽ അനിവാര്യമായ ബാധ്യതയാണ്. നമ്മൾ സൂചിപ്പിച്ചു, കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചു, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് തൗഹീദുൽ റുബൂബിയ നിഷേധിച്ചവരായിട്ടുള്ളൂ. നിഷേധിച്ച ആളുകളാകട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന വിശ്വാസം മനസ്സിലുണ്ട്. പുറത്തേക്ക് അവർ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഏറ്റവും വലിയ നിഷേധിയായ ഫിർഔനിനെ കുറിച്ച് പോലും അള്ളാഹു പറഞ്ഞത് വജഹദു ബിഹാ വസ്തൈഖനത് ബിഹാ അൻഫുസുഹും ദുൽമൻ വഉലുവ എന്നാണ്. കഴിഞ്ഞ തവണ ആയത്ത് നമ്മൾ വിശദീകരിച്ചതാണ്. ഫിർഔൻ പോലും അഹങ്കാരം കൊണ്ടാണ് അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞത്, അതല്ലാതെ മനസ്സിൽ വിശ്വാസമുണ്ടായിട്ടല്ല. അപ്പൊ തൗഹീദുർ റുബൂബിയ അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും തൗഹീദിന്റെ രണ്ടാമത്തെ ഇനമായ തൗഹീദുൽ ഉലൂഹിയ അംഗീകരിക്കൽ അനിവാര്യമായി വരുന്ന ബാധ്യതയാണ്. അള്ളാഹുവാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്, അവനാണ് ഇതിനെയൊക്കെ പരിപാലിക്കുന്നത്, അവനാണ് നമുക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു തരുന്നത്. അവന്റെ സഹായമില്ലാതെ ഒരു അണുകിട എനിക്ക് ചലിക്കാൻ സാധിക്കുകയില്ല. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഒരു ചലനമോ ഒരു ശക്തിയോ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായമില്ലാതെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ, അള്ളാഹുവാണ് ഇതിന്റെയൊക്കെ സൃഷ്ടാവ് എന്ന് മനസ്സിലാക്കിയ ഏതൊരാളും അവന് മാത്രമേ ഇബാദത്ത് നൽകാൻ കഴിയുകയുള്ളൂ. അതൊരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇതിനെയൊക്കെ സൃഷ്ടിച്ച റബ്ബിന് മുന്നിൽ മാത്രമാണ് കീഴൊതുങ്ങേണ്ടത്. അവനു മാത്രം മുന്നിലാണ് സാഷ്ടാംഗം നമിക്കേണ്ടത്. അവന്റെ മുന്നിലാണ് അങ്ങേയറ്റത്തെ താഴ്മയും വണക്കവും അങ്ങേയറ്റത്തെ സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത് എന്ന കാര്യം ഏതൊരു ബുദ്ധിയുള്ളയാൾക്കും മനസ്സിലാകും. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റുബൂബിയത്തിനെ കൊണ്ട് തെളിവ് പിടിച്ചുകൊണ്ട്, റുബൂബിയത്ത് തെളിവായി സ്വീകരിച്ചുകൊണ്ട് ഉലൂഹിയത്തിലേക്ക് ദഅവത്ത് നടത്തിയിട്ടുണ്ട്. അള്ളാഹു റബ്ബാണ് എന്ന് മുശ്രിക്കുകൾ അംഗീകരിച്ചു എന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരെ അവന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന ഉലൂഹിയത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹന്നാസ് എന്ന് തുടങ്ങുന്ന ആദ്യം പറഞ്ഞ ആയത്ത് അതിനൊരു ഉദാഹരണമാണ്. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും والذين من قبلكم لعلكم تتقون يا ايها الناس هي ജനങ്ങളെ اعبدوا നിങ്ങൾ ഇബാദത്ത് നൽകണം. അത് തൗഹീദുൽ ഉലൂഹിയയാണ്. اعبدوا ربكم നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. الذي خلقكم والذين من قبلكم നിങ്ങളെയും നിങ്ങൾക്ക് മുന്നേയുള്ളവരെയും സൃഷ്ടിച്ചവനാണ് അവൻ. ആ കാര്യം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഇവിടെ. ഏതൊരു ഹിന്ദു ആകട്ടെ, നസ്രാനിയാകട്ടെ, യഹൂദനാകട്ടെ, അവരെല്ലാവരും ഇക്കാര്യം അംഗീകരിക്കുന്നുണ്ട്. അവരെയും അവർക്ക് മുന്നേയുള്ളവരെയും അവരുടെ ആരാധ്യന്മാരെ തന്നെയും സൃഷ്ടിച്ചത് ഏകനായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം വരുന്നതിന് മുന്നേ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവൻ ഈസാ നബിയുടെ സൃഷ്ടാവാണ്. ഈസാ നബി വരുന്നതിന് മുന്നേയും സൂര്യനും ചന്ദ്രനും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണത്. ആ അംഗീകരിക്കുന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉലൂഹിയത്തിലേക്ക് നസ്രാനികളെയും മനുഷ്യരെ ഒന്നാകെ യഹൂദന്മാരെയും നസ്രാനികളെയും മജൂസികളെയും അതുപോലെ തന്നെ സിന്ദീഖുകളെ നിരീശ്വരവാദി എന്ന് വേണ്ട എല്ലാ കക്ഷികളെയും മനുഷ്യന്മാരെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് ഉബുദു റബ്ബക്കും അല്ലദി ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല റുബൂബിയത്തിന്റെ ഓരോ ഇനങ്ങൾ എടുത്തു പറയുകയാണ്. അല്ലദി ജഅല ലക്കുമുൽ അർദ ഫിറാഷ, അവൻ ആരാണ്? ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവനാണ്. ആരാണ് നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നത്? ഈസാ നബിയാണ്. ഒരിക്കലുമല്ല, ഈസാ നബിക്ക് മുന്നേ ഭൂമി ഇങ്ങനെയുണ്ട്. ഈസാ നബിക്ക് ജനനമുണ്ട്, അദ്ദേഹത്തിന് തുടക്കമുണ്ട്. തുടക്കമില്ലാത്ത എന്നൊന്നും ഉണ്ടായിരുന്ന ആകാശഭൂമികളെ സൃഷ്ടിച്ച ബദീഉ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ പടച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ്. അല്ലദി ജഅല ലക്കുമുൽ അർദ ഫിറാഷ, ഭൂമി അവൻ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നിരിക്കുന്നു. വഅൻസല ലക്കും മിനസ് സമാഇ മാഅ, ആകാശത്തു നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നിരിക്കുന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് റിസ്ഖായി ഉപജീവനമായി കൊണ്ട് ആ വെള്ളം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അനേകം ഫലങ്ങൾ, അനേകം റിസ്ഖുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, രണ്ട് ഭാഗത്ത് ഇവിടെ തൗഹീദുൽ ഉലൂഹിയത്തിലേക്കുള്ള ദഅവത്തുണ്ട്, രണ്ട് രൂപത്തിൽ ദഅവത്തുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഉബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. അവസാനം അല്ലാഹു റുബൂബിയത്ത് ഓർമ്മപ്പെടുത്തിയിട്ട് ലാസ്റ്റ് വീണ്ടും പറയണം, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സമന്മാരെ ഇബാദത്തിന്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. എന്തറിഞ്ഞുകൊണ്ട്? ഈ പറഞ്ഞ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അവരെ സൃഷ്ടിച്ചത് അല്ലാഹു, അവർക്ക് മുന്നുള്ളവരെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ആകാശത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ഭൂമിയെ പടച്ചത് റബ്ബാണ്, ആകാശത്തുനിന്ന് മഴ ഇറക്കുന്ന അല്ലാഹുവാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നിദ്ദുകളെ ഉണ്ടാക്കരുത്. നിദ് എന്ന് പറഞ്ഞാൽ സമനെ ഉണ്ടാക്കരുത്, തുല്യനായ ഒരാളെ ഉണ്ടാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് ധരിച്ച ഹദീസിൽ കാണാം, ഒരാൾ ചോദിച്ചു, അയ്യു ദംബി അഅദം, തിന്മകളിൽ ഏറ്റവും ഗൗരവമുള്ളത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നോക്കൂ, നിങ്ങൾ ഇതേ പദപ്രയോഗമാണ് റസൂലുള്ള ഉപയോഗിച്ചത്, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്നിരിക്കെ നീ അവന് പങ്കുകാരനെ ഉണ്ടാക്കലെ. ഇതിൽ രണ്ട് സ്ഥലത്ത് എന്തുണ്ട്? തൗഹീദ് റുബൂബിയയിലേക്കുള്ള ക്ഷണമുണ്ട്. ഒന്ന്, ഉബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. രണ്ട്, അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങളെ ഇബാദത്തിൽ അള്ളാഹുവിന് തുല്യന്മാരെ സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല. അത് തൗഹീദുൽ ഉലൂഹിയക്ക് നേരെ വിരുദ്ധമായ കാര്യം ഉണ്ടാകാൻ പാടില്ല എന്ന കൽപ്പനയാണ്. രണ്ട് നിലയ്ക്ക് ഇതിൽ തൗഹീദുൽ ഉലൂഹിയത്തിലേക്കുള്ള ദഅവത്തുണ്ട്. ഈ രണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത് എങ്ങനെയാണ്? റുബൂബിയത്തിന്റെ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. റുബൂബിയത്ത് ഒരാൾ അംഗീകരിച്ചു, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? പയ്യും, നിന്റെ മേൽ വാജിബായ കാര്യമാണ് അള്ളാഹുക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അവന് മുന്നിൽ മാത്രമേ നീ കീഴ്വണങ്ങാൻ പാടുള്ളൂ. അത് നിന്റെ മേൽ പിന്നീട് ബാധ്യതയാക്കപ്പെട്ട കാര്യമാണ്. ഇതുപോലെ തന്നെ മറ്റൊരായത്താണ് സൂറത്തുൽ അൻആം 102-ാമത്തെ ആയത്ത്. നമ്മൾ പറയുന്ന കാര്യം എന്താണ്? തൗഹീദ് റുബൂബിയ ഏതൊരാൾ അംഗീകരിച്ചോ അയാളെ സംബന്ധിച്ചിടത്തോളം തൗഹീദുൽ ഉലൂഹിയ അംഗീകരിക്കൽ നിർബന്ധ ബാധ്യതയാണ്. അംഗീകരിക്കാത്ത തരമില്ല. ബുദ്ധിയുള്ളവനാണോ അംഗീകരിക്കണം. അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ യാതൊരു ന്യായവാദത്തിനും വകുപ്പില്ല. അതിന് തെളിവാക്കാവുന്ന മറ്റൊരായത്താണ് സൂറത്തുൽ അൻആം 102-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. നോക്കൂ, ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുമില്ല. അവിടെ അവസാനിപ്പിച്ചില്ല. ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അവനാണ്. ഫഅബുദുഹു ഫഅബുദുഹു, അതുകൊണ്ട് ഫഅബുദുഹു, നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് നൽകുക. ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅബുദുഹു, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അവനാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ ഇബാദത്ത് നൽകുക. തൗഹീദുർ റുബൂബിയ ഒരാൾ അംഗീകരിച്ചോ തൗഹീദുൽ ഉലൂഹിയ അംഗീകരിക്കണം. ഇതിന് തെളിവായിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹയെ ചില പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അള്ളാഹു ആണ് റബ്ബുൽ ആലമീൻ എന്ന കാര്യം അംഗീകരിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത്. അർറഹ്മാനു റഹീം മാലികി യൗമിദ്ദീൻ, നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു തൗഹീദ് റുബൂബിയയിൽ പെട്ടതാണ് മുൽക്കിന്റെ കാര്യം. അള്ളാഹു ആണ് മുൽക്കിൽ അധികാരത്തിലേകൻ എന്ന കാര്യം. അള്ളാഹു ആണ് പ്രതിഫല നാളിന്റെ മാലിക്, ഉടമസ്ഥൻ. അത് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ എന്താ പറയുന്നത്? ഇയ്യാക നഅബുദ് വ ഇയ്യാക നസ്തഈൻ, തൊട്ടു ശേഷം പിന്നെ തൗഹീദുൽ ഉലൂഹിയാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയിൽ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളുമുണ്ട്. എവിടെയൊക്കെയാണത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൽ തൗഹീദ് റുബൂബിയയുണ്ട്. അർറഹ്മാനു റഹീം എന്നതിൽ തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത് ഉണ്ട്. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ തൗഹീദുൽ ഉലൂഹിയത്തുണ്ട്. ഇതെല്ലാതെയും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹയിൽ മുഴുവൻ തൗഹീദുൽ ഉലൂഹിയുണ്ട്. ഇത് വിശദീകരിക്കാൻ അതിന് മാത്രം നമ്മൾ ദർശനം എടുക്കേണ്ടി വരും. തൗഹീദു അൽ ഉലൂഹിയ സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തിലുമുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് തൗഹീദുൽ ഉലൂഹിയെ വ്യക്തമായി അറിയിക്കുന്ന കാര്യമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഹംദിന് അർഹതയുള്ളവൻ. അവന് മാത്രമാണ് പരിപൂർണമായ കമാൽ, പരിപൂർണമായ സിഫത്തുകളിലോ വിശേഷണങ്ങളിലുള്ള പരിപൂർണത അള്ളാഹ്ക്ക് മാത്രമാണ് എന്നാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതിലൂടെ നമ്മൾ പറയുന്നത്. അങ്ങനെ സൂറത്ത് അത് വിശദീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ വേറെ സമയം മാറ്റി വെക്കേണ്ടി വരും. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്ന, ഈ വിഷയം ചർച്ച ചെയ്യുന്ന പുസ്തകമാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മദാരിജു സാലിക്കീൻ ബൈന മനാസിൽ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്ന കിതാബ്. മദാരിജു സാലിക്കീൻ ബൈന മനാസിൽ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മാത്രമാണ് ആയത്. അതല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറിൽ മാത്രമാണ് ആ കിതാബിന്റെ ബഹുഭൂരിപക്ഷം ഷെയ്ഖ് എഴുതിയിട്ടുള്ളത്. ഇബ്നു ഖയ്യിം അതിന്റെ ഏതാണ്ട് 120 പേജുകൾ ഈ ഒരു വിഷയം വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ്, സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണത്തിന് മാത്രമാണ്. ഈ കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. തൗഹീദുൽ ഉലൂഹിയ ഈ ആയത്തുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ സ്ഥാപിച്ചതായി കാണാൻ സാധിക്കും. ഇങ്ങനെ അനേകം തെളിവുകൾ, തൗഹീദുർ റുബൂബിയെ ഏതൊരാൾ അംഗീകരിച്ചു അയാൾ ഉലൂഹിയത്ത് അംഗീകരിക്കണം, അംഗീകരിക്കാതെ തരമില്ല. ഇവിടെ ധാരാളം ആളുകൾ നസ്രാനികളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അംഗീകരിക്കുന്ന കാര്യമാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, എല്ലാത്തിന്റെയും ഒരു സൃഷ്ടാവുണ്ട് എന്ന കാര്യം അവർ അംഗീകരിക്കുന്നു. പക്ഷേ അവരുടെ ഇബാദത്തുകൾ അവർ വേറെയുള്ളവർക്ക് നൽകുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. നോക്കൂ, നിങ്ങൾ നമുക്കും നിങ്ങൾക്കും ഇടയിൽ സമമായ ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവേൻ. എന്താണ് ആ വാക്ക്? അല്ല നഅബുദ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റൊരാളെയും നമ്മൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വരണം. അപ്പൊ തൗഹീദുർ റുബൂബിയെ ഏതൊരാൾ അംഗീകരിക്കുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം ഉലൂഹിയത്ത് അംഗീകരിക്കൽ അനിവാര്യമായ ബാധ്യതയാണ്. നമ്മുടെ ദഅവത്ത് നമുക്ക് വലിയ ഉപകാരം ചെയ്യുന്ന കാര്യമാണിത്. ഏതൊരു അള്ളാഹു അല്ലാത്ത അവർക്ക് ഇബാദത്ത് ചെയ്യുന്ന ഏതൊരാളോട് നമുക്ക് പറയാൻ പറ്റിയ എളുപ്പമുള്ള കാര്യമാണിത്. സഹോദര, നീ അംഗീകരിക്കുന്ന കാര്യമാണ്, നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നിനക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തിരുന്ന അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഹുവ അല്ലദി അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅ, ഒന്നും അറിയാത്ത രൂപത്തിൽ ഇരിക്കുന്ന ആ രൂപത്തിൽ നിങ്ങളെ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ നിന്ന് കൊണ്ടുവന്നത് അല്ലാഹുവാണ്. വജഅല ലകും അസ്മഅ വൽ അബ്സാറ വൽ അഫ്ഇദ, എന്നിട്ട് അവൻ നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ നൽകി. ലഅല്ലകും തഷ്കുറൂൻ, എന്തിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കാനാണ്. അപ്പൊ ഏതൊരാളോടും നമുക്ക് പറയാൻ പറ്റിയ കാര്യമാണ്, സഹോദര നിന്റെ ഈ കാഴ്ച ആരാണ് നിനക്ക് നൽകിയത്, നിന്റെ കേൾവി നിനക്ക് നൽകിയത് ആരാണ്, ഈ കാര്യങ്ങളൊക്കെ നിന്റെ അടുക്കൽ നിന്ന് അള്ളാഹു ഒരു ദിവസം എടുത്തു മാറ്റുമെന്ന് നീ പേടിക്കുന്നില്ലേ? മറ്റാര് ശ്രമിച്ചാലും ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചതിനപ്പുറത്തേക്ക്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് നീ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിനും കൈകടത്തൽ നടത്താൻ സാധിക്കുമോ? ഒരാൾക്കും സാധിക്കുകയില്ല. അത് ഏതൊരു മനുഷ്യനും അംഗീകരിക്കുന്ന കാര്യമാണ്. ഏതൊരാളുടെ മനസ്സിൽ ആ കാര്യമുണ്ട്? എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനായ ഒരാളുണ്ട്. അത് ഒരാളുടെ മനസ്സിൽ നിന്ന് നശിച്ചു പോയിട്ടില്ല. ആ ഫിത്റത്തിന്റെ ബാക്കി എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. അത് വെച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും. ഒരാളെ ഉലൂഹിയത്തിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് കഴിയും. തൗഹീദ് റുബൂബിയ അത് അംഗീകരിക്കുന്നയാൾ ഉലൂഹിയത്തെ അംഗീകരിക്കൽ നിർബന്ധ ബാധ്യതയാണ് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി എന്താണ് തൗഹീദുൽ ഉലൂഹിയ എന്നതിന്റെ ഉദ്ദേശം, എന്താണ് അതിന്റെ താരീഫ്, നിർവചനം? പല നിർവചനങ്ങൾ അതെല്ലാം ഒരേ അർത്ഥത്തിലാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം. ചിലർ പറഞ്ഞു ഹുവ ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കലാണ് തൗഹീദുൽ ഉലൂഹിയ. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ നീ ഇബാദത്ത് അള്ളാഹുക്ക് മാത്രം നൽകലാണ്. എന്താണ് ഇബാദത്ത് എന്ന കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ഇൻഷാഅല്ലാഹ്. ഇബാദത്ത് അള്ളാഹുക്ക് മാത്രം നൽകുക, അതിൽ അള്ളാഹിനെ ഏകനാക്കുക, അതാണ് തൗഹീദുൽ ഉലൂഹിയ. വളരെ എളുപ്പമുള്ള നിർവചനമാണ്. ഹുവ ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് നീ അള്ളാഹുവിനെ ഏകനാക്കല. വേറെ ചിലർ പറഞ്ഞു തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫഹുവ തൗഹീദുല്ലാഹ് ബിഅഫ്ആലിൽ ഇബാദ്, ഫഹുവ തൗഹീദുല്ലാഹ് ബിഅഫ്ആലിൽ ഇബാദ്, അടിമകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഏകമാക്കലാണ്, അള്ളാഹ്ക്ക് മാത്രമാക്കലാണ്, ഇഖ്ലാസ് ഉള്ളതാക്കലാണ് തൗഹീദുൽ ഉലൂഹിയ. എന്താണ് ഹുവ ഇഫ്റാദുല്ലാഹ് ബിഅഫ്ആലിൽ ഇബാദ്? കഴിഞ്ഞ തവണ തൗഹീദുർ റുബൂബിയ നമ്മൾ എന്താ പറഞ്ഞത്? ഇഫ്റാദുല്ലാഹ് ബിഅഫ്ആലി ലാഹി സുബ്ഹാനഹു വതആല, ഇഫ്റാദുല്ലാഹി ബിഅഫ്ആലില്ലാഹ്, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവനെ ഏകനാക്കലാണ് തൗഹീദുർ റുബൂബിയ. എന്നാൽ തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുക്ക് മാത്രം ഏകനാക്കലാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യമുണ്ടോ അതൊക്കെ അള്ളാഹുക്ക് മാത്രമാക്കുക. നമ്മൾ ചെയ്യുന്ന നിസ്കാരം അത് നമ്മുടെ പ്രവൃത്തിയാണ് അല്ലെ, നമസ്കാരം, അതല്ലെങ്കിൽ സിയാം നോമ്പ്, അതല്ലെങ്കിൽ ജക്കാത്ത്, ഹജ്ജ്, സദഖ, ഇൽമു നേടൽ, ഇതൊക്കെ നമ്മുടെ പ്രവൃത്തികളാണ്. ഈ പ്രവൃത്തികളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം ഏകമാക്കി അവനെ ലക്ഷ്യമാക്കി മാത്രം ചെയ്യുക എന്നതാണ് തൗഹീദുൽ ഉലൂഹിയ എന്ന് ചില ആളുകൾ പറയും. അപ്പം പഠിക്കാൻ എളുപ്പമാണ്. തൗഹീദുർ റുബൂബിയ എന്ന് പറഞ്ഞാൽ ഹുവ ഇഫ്റാദുല്ലാഹ് ഫി അഫ്ആലി റബ്ബ്, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണെന്ന് വിശ്വസിക്കണം തൗഹീദുർ റുബൂബിയ. അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നത്, ഇങ്ങനെ അള്ളാഹു ചെയ്ത കാര്യങ്ങളൊക്കെ അത് അവൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. അതിലെല്ലാ നിലക്കുമുള്ള പരിപൂർണമായ ഏകത്വം അവനുണ്ട്, യാതൊരാളും സഹായിച്ചിട്ടില്ല. എന്നാൽ തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ ഹുവ ഇഫ്റാദുല്ലാഹ് ബിഅഫ്ആലിൽ ഇബാദ്, ഇബാദുകളുടെ അടിമകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുക്ക് മാത്രം ഏകനമാക്കലാണ് തൗഹീദു അൽ ഉലൂഹിയ. തൗഹീദുൽ ഉലൂഹിയക്ക് മറ്റു ചില പേരുകൾ കൂടി പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. നിങ്ങൾ കിതാബുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ അറബി കിതാബുകൾ വായിക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് തീർത്തും സാധാരണക്കാരോട് പറയേണ്ട വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല നമ്മളിപ്പോൾ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കിതാബുകൾ വായിക്കേണ്ടവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഫവായിദുകളാണിത്. തൗഹീദുൽ ഉലൂഹിയ എന്നതിന് തൗഹീദുൽ ഇബാദ എന്നും ചിലപ്പോൾ പറയാറുണ്ട്. തൗഹീദുൽ ഇബാദ ആ പേരും ചിലപ്പോൾ അതിന് പറയാറുണ്ട്. അതുപോലെ തന്നെ തൗഹീദുൽ ഇറാദത്തി വൽ ഖസ്ദ് എന്നും മുൻഗാമികളായ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് തൗഹീദുൽ ഉലൂഹിയയാണ്. തുല്ലാബുൽ ഇൽമിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് തൗഹീദുൽ ഇറാദ വൽ ഖസ്ദ്. അതുപോലെ തന്നെ തൗഹീദു അൽ ഇബാദ. അതുപോലെ തന്നെ വേറെ ചില ആളുകൾ പറയാറുണ്ട് തൗഹീദുൽ അമൽ, തൗഹീദു അൽ അമൽ, അതല്ലെങ്കിൽ തൗഹീദുൽ അമലി, ഇങ്ങനെയൊക്കെ പറയാം.
തൗഹീദുൽ അമൽ ഔ തൗഹീദുൽ അമലി, പ്രവർത്തനത്തിലുള്ള തൗഹീദ്. ഈ പദങ്ങളൊക്കെ തൗഹീദുൽ ഉലൂഹിയക്ക് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇപ്പൊ തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് നൽകുക എന്നതാണ് തൗഹീദുൽ ഉലൂഹിയ എന്നതിന്റെ ഉദ്ദേശം. ഈ കാര്യമാണ് അമ്പിയാക്കന്മാരെല്ലാം ദഅവത്ത് നടത്തിയത് ഇക്കാര്യത്തിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ പറഞ്ഞു, വലഖദ് ബഅഅ്തന ഫീ കുല്ലി ഉമ്മത്തി റസൂല അനി അബ്ദു അല്ലാഹ് വജ്തനിബു ത്വാഗൂത്. അതുപോലെ തന്നെ വമാ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂൽ إلا نوحي إليه أنه لا إله إلا أنا فاعبدون. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ല ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലി കിതാബ് ഫൽയകുൻ അവല മാ തദഊഹും ഇലൈഹി ഷഹാദതു അൻ ല ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഹദീസുകളൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ വിശദീകരിച്ചതാണ്. ഇതിലൊക്കെ എന്തുണ്ട്? നബിമാരുടെ ആദ്യത്തെ ദഅ്വ തൗഹീദിലേക്കായിരുന്നു എന്ന കാര്യമുണ്ട്. ഏത് തൗഹീദിലേക്ക്? റുബൂബിയത്തിലേക്കാണോ? അല്ല, ഉലൂഹിയത്തിലേക്കാണ് എന്ന് പണ്ഡിതന്മാർ അത്ഭുതപ്പെടുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹത്തെ പോലെ അനേകം പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ്. വളരെ അത്ഭുതമുള്ള നമ്മുടെ ദഅ്വയിൽ ഇന്ന് കാണുന്ന അബദ്ധങ്ങളിൽ പെട്ടതാണ്. ആളുകൾ ഇന്ന് ദഅ്വ കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റുബൂബിയത്തിലേക്കാണ്. ഇതിനൊക്കെ സൃഷ്ടിച്ചൊരു റബ്ബുണ്ട്, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. നമ്മൾ ദഅ്വത്തിന് വേണ്ടി ഇറക്കുന്ന ആയിരങ്ങളും രണ്ടായിരങ്ങളൊക്കെ പ്രിന്റ് ഇറക്കുന്ന പുസ്തകങ്ങൾ, വലിയ കട്ടിയുള്ള കിതാബുകൾ കാണുകയാണ്. എന്ത് വിഷയത്തിൽ? അല്ലാഹ് ഉണ്ട് എന്ന് തെളിയിക്കാൻ മാത്രം. അല്ലാഹു ഉണ്ട് എന്ന് തെളിയിക്കാൻ മാത്രം ഇക്കട്ടിയുള്ള കിതാബ്, ഒരു പേജ് മതി അതിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന കാര്യം തെളിവുകളാൽ നിബിഡമായ വിഷയമാണ്. അതിന് തെളിവിന്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. ചില സമയത്ത് ആളുകൾ പറയാറുണ്ട്, നിരീശ്വരവാദി എന്റെ മുന്നിലിരിക്കുന്നു, അവനോട് എന്താ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്? ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. യാ അഖി, നിനക്ക് തൗഹീദ് എങ്ങനെയാണ് മനസ്സിലായത്? അത് നീ പറഞ്ഞു കൊടുക്ക്. അല്ലാണ്ട് നിനക്ക് എങ്ങനെ മനസ്സിലായത്? അക്കാര്യം നീ പറഞ്ഞു കൊടുക്ക്. അതിന് നീ എന്തിനാണ് മറ്റൊരാളോട് തെളിവ് ചോദിക്കുന്നത്? നിന്റെ മനസ്സ് അള്ളാഹു ഉണ്ട് എന്ന കാര്യത്തിൽ സംശയത്തിലാണോ? ഒരു അറാബിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, നീ അള്ളാഹുവിനെ ഭയക്കുന്നു, ശരി, അല്ലാണ്ട് ഉള്ളതിനെന്താ തെളിവ്? അയാൾ പറഞ്ഞു, മരുഭൂമിയിൽ ഒട്ടകത്തിന്റെ കാഷ്ടം ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഒട്ടകം ആ വഴിക്ക് നടന്നു പോയിട്ടുണ്ട്. അത് അയാൾക്ക് മനസ്സിലായ ബുദ്ധിയാണ്. ആ ഉത്തരം മതി, വ്യക്തമാണത്. ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടത് എന്തായാലും ഒരു പ്രവൃത്തി, ഒരിക്കലും ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളില്ലാതെ ഉണ്ടാവില്ല. ഇക്കാണുന്ന ആകാശഭൂമികളൊക്കെ ഞാനിവിടെ കാണുന്നു, ഒരൊട്ടകത്തിന്റെ കാഷ്ടം വെറുതെ കിടക്കില്ല എന്ന് എനിക്കറിയാം. അത് ഉണ്ടാകണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. വേറെ ചില റിവായത്തുകൾ കാണാം, ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ കണ്ടാൽ എനിക്ക് മനസ്സിലാകും ഒട്ടകം ഈ വഴിക്ക് നടന്നു പോയിട്ടുണ്ട്. അതിന് വേറെ തെളിവ് ആവശ്യമില്ല. അള്ളാഹു ഉണ്ട് എന്ന് നിനക്കെങ്ങനെ മനസ്സിലാകും? നീ പറഞ്ഞു കൊടുത്താൽ മതി. അതിന് നീ അനേകം തർക്കിക്കേണ്ട കാര്യമില്ല. അബു ഹനീഫ, ഞാനത് കഴിഞ്ഞ തവണ സൂചിപ്പിച്ചിരുന്നു, എനിക്ക് ഓർമ്മയില്ല, അബു ഹനീഫ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, പറയപ്പെട്ടതായി കാണാം, ഇന്ത്യയിൽ നിന്നുള്ള ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ല എന്ന് പറയുന്ന, ഒരു സ്വത്താവില്ല എന്ന് നിഷേധിക്കുന്ന ആളുകൾ, അവർ ഇദ്ദേഹത്തിന്റെ അടുക്കൽ മുനാദറക്ക് വേണ്ടി വന്നു. അല്ലാഹു ഉണ്ടോ ഇല്ലെന്ന് തെളിയിക്കലാണ് വിഷയം. അപ്പൊ മുനാദറ തർക്കം ഏത് വിഷയത്തിലാണ്? അല്ലാണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, തയ്യബ്, നമ്മളൊരു ഒരു ദിവസം നിശ്ചയിക്കാം. ആ ദിവസത്തിൽ നമുക്ക് ഇന്ന ഇടത്ത് വെച്ച് കണ്ടുമുട്ടാം. അങ്ങനെ ആളുകൾ ഒത്തുചേർന്നു. അള്ളാഹു ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി, അത് സ്ഥാപിക്കാൻ വേണ്ടി നിരീശ്വരവാദികൾ നേരത്തെ തന്നെ വന്നിരുന്നു. അബു ഹനീഫ റഹിമഹുല്ലാ, അദ്ദേഹം കുറെ വൈകിട്ട് അദ്ദേഹത്തെ കാണാതെ, കുറെ സമയത്ത് ആളെ കാണുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാൻ വരുന്ന വഴിക്ക് ഒരു നദി കടക്കേണ്ടതുണ്ടായിരുന്നു. നദിയുടെ കരയിലെത്തിയപ്പോൾ അവിടെ വഞ്ചിക്കാരനെ കാണാനില്ല. അപ്പോൾ കുറെ മരങ്ങൾ, എവിടെ നിന്നാണെന്ന് അറിയില്ല, അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറെ മരങ്ങൾ കൂടി ചേർന്ന് വന്നു. അത് ഒരുമിച്ച് ഇങ്ങനെ കൂടിച്ചേർന്ന് നിന്നിട്ട് എവിടെ നിന്നാണെന്ന് അറിയില്ല, കുറെ വള്ളികൾ വന്നു, അതൊക്കെ കൂടി കൂടിച്ചേർന്ന് കൊണ്ട് ഒരു ചെങ്ങാടമുണ്ടായി. അങ്ങനെ ആ ചെങ്ങാടത്തിൽ ഞാൻ കയറി നിന്നപ്പോൾ അതാ ഒഴുക്കിനെതിരെ നീന്തി ഇവിടെ എത്തി. അവൾ ഇത് കേട്ടപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു, എന്തുമാത്രം ഇടിയാണ് ഇയാൾ. ഇയാൾ പറയുന്നത്, യാതൊരു നിലക്കും ഒരാളുടെയും സഹായമില്ലാതെ ഒരു ചങ്ങാടമുണ്ടായി എന്നാണ്. ഇത്രമാത്രം അന്ധവിശ്വാസികളാണിവ എന്നവർ പരിഹസിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇക്കാണുന്ന ആകാശവും ഈ കാണുന്ന വൃക്ഷങ്ങളും നദികളും കടലുകളും ഇതൊക്കെ ഒരു സൃഷ്ടാവില്ലാതെ ഉണ്ടാകുമെങ്കിൽ എന്തുകൊണ്ടൊരു ചെറിയ വഞ്ചിക്കുണ്ടായിക്കൂടാ? അതെങ്ങനെയാണ് നിങ്ങളുടെ ബുദ്ധിക്കെതിരാകുന്നത്? മുനാദറൻ അവസാനിച്ചു, അവർ പിന്തിരിഞ്ഞു പോയി. ഹനീഫയുടെ കാലഘട്ടം ഇന്ത്യയാണ് ഏതാണ്ട് എല്ലാ ദലാലത്തിന്റെയും ഉറവിടെന്ന് പറയപ്പെടാണ് അദ്വൈത സിദ്ധാന്തം എല്ലാ സിദ്ധാന്തപ്പെടുന്ന ആളെ വന്നത്. അപ്പോ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ചില ആളുകൾ അദ്ദേഹവുമായി നടത്തിയ ചർച്ചയുടെ ഖുലാസയാണിത്. മറുപടിക്ക് ആവശ്യമില്ല. അല്ലാഹു ഉണ്ട് എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതുപോലെ, വഫീ കുല്ലി ഷൈഇൻ ആയ തദുല്ലു അലാ അന്നൽ ഇലാഹ വാഹിദു ഔ അന്നൽ ഖാലിഖ വാഹിദു. എല്ലാ കാര്യത്തിലും തെളിവുണ്ട്, ഇതിനൊക്കെ സൃഷ്ടിച്ചവനായ അള്ളാഹു ഏകനാണ് എന്ന കാര്യത്തിൽ അതിന് പ്രത്യേകിച്ച് തെളിവിന്റെ ആവശ്യമില്ല. എന്നാൽ ഇന്ന് പല ആളുകളും ദഅവത്തിൽ തൗഹീദ് റുബൂബിയക്ക് വലിയ പ്രാധാന്യം നൽകുകയാണ്. ഇസ്ലാമിക ദഅവ അതിന് മുഖ്യധാര ദഅവത്ത് അതായി കണക്കാക്കുന്ന പല ആളുകളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരുന്നു. അവരുടെയൊക്കെ ദഅവത്തിൽ കാണാൻ സാധിക്കുന്ന വലിയൊരു പിഴവ് ഇതാണ്. തൗഹീദി ദഅവത്തിൽ ആദ്യം അവർ ഗൗരവത്തിൽ പറഞ്ഞു പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു ഉണ്ട് എന്ന കാര്യമാണ്. സഹോദര, അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അംബിയാക്കന്മാർ ദഅവത്ത് നടത്തിയത് ഇതിലേക്കല്ല, അവർ ദഅവത്ത് നടത്തി തൗഹീദുൽ ഉലൂഹിയത്തിലേക്കാണ്. അതാണ് അംബിയാക്കന്മാരുടെ മൻഹജ്, അതിലേക്കാണ് നമ്മളും ദഅവത്ത് നടത്തേണ്ടത്. യഥാർത്ഥത്തിൽ മുഅ്തസിലത്തിന്റെ വാദത്തിനോട് ഇവരുടെ ഈ നിലപാടിന് ചെറിയ ചായവുണ്ട്. എന്താണ് മുഅ്തസിലത്തിന്റെ നിലപാട്? നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട വിഷയമാണ്. ഈ വിഷയത്തിൽ നമ്മൾ എഴുതി എടുക്കേണ്ട ഒരു വിഷയമാണ്. അഹ്ലു സുന്ന വൽ ജമാഅ, അവരിലെ എല്ലാ പണ്ഡിതന്മാരും ഒരുമിച്ച് യോജിച്ച കാര്യമാണ്, ഇജ്മാഉള്ള കാര്യമാണ്, ഒരു മനുഷ്യന്റെ മേൽ ഒന്നാമത് വാജിബായ കാര്യം, ഒന്നാമത് നിർബന്ധമാകുന്ന കാര്യം അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കുക എന്നതാണ്. ഒന്നാമത്തെ വാജിബ് എന്താണ്? അള്ളാഹുക്ക് ഇബാദത്തെടുക്കുക എന്നല്ല, അള്ളാഹു ഉണ്ട് എന്നറിയലല്ല. അതെല്ലാവർക്കും ആദ്യം തന്നെ അറിയാം, അതറിയേണ്ട കാര്യമില്ല. അത് ഔവൽ വാജിബല്ല. അതിന് വേണമെങ്കിൽ ഇബ്നു അബിൽ അസ്ൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇബ്നു അബിൽ അസ്ൽ ഹനഫി അദ്ദേഹം ഷർഹു അഖീദത്തി തഹാവിയിൽ അദ്ദേഹം പറഞ്ഞു, وكان الصحيح ان اول واجب يجب على المكلف شهاده ان لا اله الا الله. ഏതൊരു മനുഷ്യന്റെ മേലും ആദ്യം വാജിബായിട്ടുള്ള കാര്യം, ഒന്നാമത്തെ നിർബന്ധ ബാധ്യത ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കലാണ്. അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ നിർബന്ധ ബാധ്യത. ലൻ നദർ വലൽ ഖസ്ദു ഇലൻ നദർ വലൽ ശക്കു. അഹ്ലുൽ കലാമിന്റെ വാദങ്ങളാണ് ഇപ്പറഞ്ഞ മൂന്നവരുടെ അഭിപ്രായം. ഒരു വിഭാഗം പറഞ്ഞു ആദ്യത്തെ വാജിബ് അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യലല്ല, മറിച്ച് എന്താണ്, ആദ്യം നമ്മൾ അന്നദർ പ്രപഞ്ചത്തിലേക്കൊക്കെ നോക്കിയിട്ട് ഈ കാണുന്ന എല്ലാ പ്രപഞ്ചത്തിലുള്ള ആയത്തുകളെയും പരിശോധിച്ചതിന് ശേഷം അള്ളാഹു ഉണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യം അള്ളാഹു ഉണ്ട് എന്ന് നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് ഈ പറഞ്ഞ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് അതിനുശേഷമാണ് രണ്ടാമത്തെ വാജിബാണ് അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കൽ എന്ന് അഹ്ലുൽ കലാമിന്റെ ആളുകൾ പറഞ്ഞത്. അവരുടെ വാദത്തോട് ചിലപ്പോഴെങ്കിലും ഇവരുടെ സംസാരത്തിന് സാദൃശ്യം തോന്നിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഇവരുടെ ദഅവത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യം തന്നെ ആളുകൾ സംസാരിക്കുമ്പോൾ തന്നെ അവർ അള്ളാഹിനെ നിഷേധിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് സംസാരിക്കുക. ഇക്കാണുന്ന പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, അവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. അങ്ങനെയല്ല അമ്പിയാക്കന്മാർ ആദ്യം പറഞ്ഞത്. അവർ പറഞ്ഞത് സൃഷ്ടിച്ചവനായ അള്ളാഹുക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് നൽകുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. ഇതാണ് അവർ ആദ്യം പോയി പറഞ്ഞത്. ആകാശത്തേക്ക് ഭൂമിയിലേക്ക് നോക്കണം നിങ്ങൾ ആദ്യം, എന്നിട്ട് പിന്നെ അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അവന് ഇബാദത്ത് കൊടുക്കണമെന്നല്ല. ആദ്യത്തെ വാക്ക് എന്താണ്? അള്ളാഹുവിന് ഇബാദത്ത് കൊടുക്കണമെന്ന്. കാരണം അള്ളാഹു ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. മുഅ്തസിലത്തിന്റെ വാദമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന കാര്യം നമ്മൾ ആദ്യം സംശയിക്കണം. ഏതുവരെ എന്നറിയുമോ? അവരിൽ ചില ആളുകൾ, ഇവിടെയുള്ള ഖുറാഫികൾ യഥാർത്ഥത്തിൽ മുഅ്തസിലത്തിന്റെ പിൻഗാമികളാണ്. മുഅ്തസിലത്തിന്റെ ഇമാമുമാർ അവരുടെ ഇമാമുമാരാണ്, അവരെ അംഗീകരിക്കുന്ന ഇമാമുമാരാണ്. അവരുടെ വാദം യഥാർത്ഥത്തിൽ എന്താണ്? ആദ്യം ഒരു മനുഷ്യൻ അള്ളാഹു ഇല്ല എന്ന് നിഷേധിക്കണം. അതിനുശേഷം പിന്നെ അയാൾ ഭൂമിയിലുള്ള തെളിവുകൾ പരിശോധിക്കണം. എന്നിട്ട് ആ തെളിവുകൾ പരിശോധിച്ച് പിന്നെ അള്ളാഹുവിനെ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ അവന്റെ ഈമാൻ പരിപൂർണമാകൂ എന്നാണ് മുഅ്തസിലത്തിന്റെ വാദം. ഇബ്നു ഹജ്റ അൽ-അസ്ഖലാനി അദ്ദേഹം ഫതഹുൽ ബാരി ശക്തമായി ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അഹ്ലു സുന്നയുടെ എല്ലാ പണ്ഡിതന്മാരും ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. വേറെ ചില ആളുകൾ പറഞ്ഞു, അതിനേക്കാൾ കടന്നിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞു. അവർ പറഞ്ഞു, ആദ്യം പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തം നോക്കരുത്, ഉസുൽ കലാമിന്റെ വാക്കാണ്. പക്ഷേ ഇതിന് സാദൃശ്യമുള്ള വാക്കുകൾ നമ്മുടെ ആളുകളുടെ സംസാരത്തിൽ പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അവർ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് പറയുന്നതായിരിക്കില്ല, അതിപ്പോൾ അറിയാതെയായിരിക്കും. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നയുടെ വാദമല്ല. അവരാദ്യം പറയുന്ന കാര്യം, നിങ്ങളൊക്കെ സൃഷ്ടിച്ച അള്ളാഹു ഉണ്ട്, അവന് മാത്രം നിങ്ങൾ ഇബാദത്ത് കൊടുക്കുക എന്ന കാര്യം മാത്രമാണ്. അഹ്ലുൽ കലാമിലെ ചില ആളുകൾ പറഞ്ഞു, ആദ്യം പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ നോക്കണം. വേറെ ചില ആളുകൾ പറഞ്ഞു, അൽ ഖസ്ദു ഇലൽ നദർ, അങ്ങനെയും കൂടിയല്ല, ആദ്യം ഇതൊക്കെ നോക്കണമെന്ന് ഉദ്ദേശിക്കണം. നോക്കിയാൽ പോരാ, കുറച്ച് നോക്കണമെന്ന ഉദ്ദേശം ആദ്യം മനസ്സിലുണ്ടാകണം, എന്നിട്ട് പിന്നെ നോക്കണം, എന്നിട്ട് പിന്നെ നോക്കിയിട്ട് ഈ തെളിവുകളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതല്ലാത്ത വേറെ ചില ആളുകൾ പറഞ്ഞു, ആദ്യം ചെയ്യേണ്ടത് ഷക്കാണ്. അഹ്ൽ കലാമിന്റെ വാദമാണ് ഷക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സംശയം. ഇതിനൊക്കെ ഒരു സത്താവുണ്ടോ എന്ന് ആദ്യം നമ്മൾ സംശയിക്കണം. എന്നിട്ട് പിന്നെ സംശയം പതുക്കെ പതുക്കെ തെളിവുകൾ ഉണ്ടാക്കി അള്ളാഹു ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. യഥാർത്ഥത്തിൽ പല പ്രാസംഗിക പ്രശ്നം ഇങ്ങനെയാണ്. നമ്മൾ തന്നെ എന്ത് ചെയ്യും? ആദ്യം ദൈവമുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകൾ ആകാശത്തിലേക്ക് നോക്കൂ, പ്രപഞ്ചത്തിലേക്ക് നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ നോക്കണതിന് മുന്നേ തന്നെ അവരുടെ മനസ്സിലുണ്ട്, ഇതിനൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നീ അവിടെ നിന്നാണ് ദഅവത്ത് തുടങ്ങേണ്ടത്, ഇതിനൊക്കെ നോക്കേണ്ട ഒരു കാര്യം കൂടിയില്ല. അതിനു മുന്നേ തന്നെ, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കിതാബിൽ റുബൂബിയത്തിനെ സ്ഥാപിക്കുന്ന ആയത്തുകൾ തുലോം തുച്ഛമാണ്, വളരെ വിരളമെന്ന് തന്നെ പറയാം. മറിച്ച് ഖുർആനിൽ അനേകം ആയത്തുകൾ റുബൂബിയത്ത് സ്ഥാപിച്ചുകൊണ്ട് ഉലൂഹിയത്തിലേക്ക് ക്ഷണിക്കുന്ന ആയത്തുകൾ ധാരാളം കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ചെയ്യാം. ഇക്കാണുന്നതിനൊക്കെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് എന്ന് നിങ്ങൾക്കറിയാം, അവന് നിങ്ങൾ ഇബാദത്ത് നൽകൂ. അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന അമ്പിയാക്കന്മാരുടെ ദഅവത്തിന്റെ രൂപമാണ്. വല്ലാഹുൽ മുവഫ്ഖ് വസല്ലല്ലാഹു വസല്ലം വബറക അലാ നബീനാ മുഹമ്മദ്.